2019 June 23 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ആന്തൂർ വിപ്ലവവും പ്രതിവിപ്ലവ സമസ്യകളും. റഷ്യൻ ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ വിപ്ലവമുണ്ടായത് നമ്മുടെ ആന്തൂരിലായിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. കോരൻ പീടിക സ്റ്റാലിനും കോത്തായിമുക്ക് ക്രൂഷ്ചേവും ആണ് രാത്രിക്ക് രാത്രി മൊറാഴയിൽ വിപ്ലവാരിഷ്ടം കലക്കിയൊഴിച്ച് അവിടെ വിപ്ലവം വിരിയിച്ചത് എന്നറിയാത്ത ഒരു കുഞ്ഞും അന്നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. മുള്ള്, മുരട്, മൂർഖൻപാമ്പ് തൊട്ട് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി വരെ സകല ഇനങ്ങൾക്കും അന്നാട്ടിൽ വിപ്ലവബോധം കലശലായതിനു കാരണം ഈ ഒരൊറ്റ സംഗതിയായിരുന്നു. വിപ്ലവാനന്തരമുള്ള ജനകീയ ജനാധിപത്യ പരിപാടിയിൽ അണുവിട വ്യതിചലിക്കാതെ നീങ്ങാൻ ആന്തൂരിലെ കോംറേഡ് ശ്യാമള ടീച്ചർ സദാ ജാഗരൂകയായിരുന്നു. വിദേശ ഫിനാൻസ് മൂലധനത്തെ അടുപ്പിക്കരുതെന്ന് ചട്ടം കിട്ടിയതും അതിനാലായിരുന്നു. അതിനിടയിലാണ് ഏതോ സാമ്രാജ്യത്തെ ഏജന്റ് കുലംകുത്തിയായി വന്ന് വിദേശ ഫിനാൻസ് മൂലധനമിറക്കി ഓഡിറ്റോറിയം കെട്ടാൻ തുനിഞ്ഞത്. വിപ്ലവം പൊളിഞ്ഞു പാളീസാവാൻ അത് മതി. എന്ത് വില കൊടുത്തും ഇതിനോട് സന്ധിയില്ലാ പോരാട്ടം ടീച്ചർ പ്രഖ്യാപിച്ചത് അതുകൊണ്ടായിരുന്നു. ടീച്ചർ സഖാവിനെ സത്യത്തിലാരും തിരിച്ചറിയാത്തതാണ് കുഴപ്പമായത്. പാറയിൽ സാജനെന്നോ മറ്റോ പേരായ ബൂർഷ്വാസി ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും അതുകൊണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരാത്മഹത്യ അല്ലായിരുന്നെന്നും വിപ്ലവ പോരാട്ടം തിരിച്ചറിയാതെ അതിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് നൽകേണ്ടി വന്ന വിലയാണെന്നും തളിപ്പറമ്പ് പ്രാവ്ദ റിപ്പോർട്ടിലുണ്ട്. വിദേശ ഫിനാൻസ് മൂലധനത്തെ അപ്പാടെ തള്ളിക്കളയേണ്ടെന്നും ചരടുകളില്ലാത്ത വിദേശ മൂലധനമാകാമെന്നും പാർട്ടി പരിപാടി തിരുത്തിയിരുന്നെന്ന് ചിലർ തർക്കിക്കുന്നുണ്ട്. പക്ഷേ അതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നെന്ന് താർക്കികർ തിരിച്ചറിയണ്ടേ? ഉദാഹരണത്തിന്, ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ വിദേശ വ്യവസായി ഒരു ഓഡിറ്റോറിയം കിട്ടുന്നുവെന്ന് വിചാരിക്കുക. അതിന് ആദ്യമായി ചെയ്യേണ്ടത് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സണിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഓഡിറ്റോറിയം വളപ്പിൽ സ്ഥാപിക്കുകയാണ്. ചെയർപേഴ്സണിന് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഭർത്താവുണ്ടെങ്കിൽ ആ സഖാവിന്റെ ഒരു അർത്ഥകായ പ്രതിമ കൂടി വേണമെങ്കിലാവാം. അത് നിർബന്ധമില്ല. അതോടെ ആ ഓഡിറ്റോറിയത്തിന് പിന്നിലെ വിദേശ മൂലധനത്തിന്റെ ചരടുകളെല്ലാം അറ്റുപോകും. ഇതൊന്നും മനസ്സിലാക്കാത്ത പാറയിൽ സാജൻ പോയി പ്രതിവിപ്ലവത്തിന് തുനിയരുതായിരുന്നു. പ്രതിവിപ്ലവകാരികൾക്കുള്ള ശിക്ഷ ചെയർപേഴ്സൺ ടീച്ചർ പ്രത്യേകം കരുതി വയ്ക്കാറാണ് പതിവ്. ഓഡിറ്റോറിയത്തിന് ലൈസൻസ് കൊക്കിൽ ജീവനുള്ളിടത്തോളം കിട്ടുമെന്ന് കരുതേണ്ടെന്ന് സഖാവ് ചെയർപേഴ്സൺ അറുത്തു മുറിച്ചു പറഞ്ഞതും അതുകൊണ്ടാണ്. പാറയിൽ സാജൻ ജയരാജൻ സഖാവിനോട് പറഞ്ഞിട്ടും ലൈസൻസ് കിട്ടിയില്ലെന്നാണ് അറിയുന്നത്. കുറുനരി ലക്ഷം കൂടുകിലും ഒരു ചെറുപുലിയോട് ഫലിക്കില്ലേതും എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരബദ്ധം ഏത് ബൂർഷ്വാസിക്കും സംഭവിക്കില്ലായിരുന്നു. ഏത് ഉറക്കപ്പായിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു ചോദിച്ചാലും കേരള കോൺഗ്രസിന്റെ ഭരണഘടനയിലെ 48 പേജിലെ 4 ഖണ്ഡികയിലെ 7 വരിയിൽ എഴുതിവെച്ച വാക്യത്തിലെ 4 അക്ഷരമേതെന്ന് ചോദിച്ചാൽ ഖ തന്നെയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം തൊടുപുഴയിലെ പാറപ്പുഴ ഔസേപ്പച്ചൻ പറഞ്ഞുതരും. എന്നിട്ട് തൃപ്തിയാകാത്തവർക്ക് വേണ്ടി രണ്ട് പാട്ടും പാടിക്കൊടുക്കുന്നതാണ് ഔസേപ്പച്ചന്റെ ശീലം. ആൾ തികഞ്ഞ കർഷകനാണ്. വെളുപ്പിന് 4 എണീറ്റ് പശുത്തൊഴുത്തിലെത്തി പാൽ കറന്ന് വിൽപ്പന നടത്തുന്നയാളാണ്. അങ്ങനെയുള്ള ഔസേപ്പച്ചന്റെ കണ്ണുവെട്ടിച്ച് ജോസ്മോൻ ചില വേലത്തരങ്ങൾ കാട്ടിയാൽ വേല വേലായുധനോട് വേണ്ട എന്ന് മാത്രമേ ഔസേപ്പച്ചൻ പറയൂ. മർമാണിയെ മർമ്മം പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കുമെന്നാണ് ഔസേപ്പച്ചന്റെ ശിങ്കിടിയായ മോൻസിച്ചായൻ ചോദിക്കുക. ജോസ്മോനെ കുതിരപ്പുറത്ത് കയറ്റി ചിലരെല്ലാം കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് ഔസേപ്പച്ചന് ചിരിക്കണോ കരയണോ എന്ന് നിശ്ചയമില്ലായിരുന്നു. ജോസ്മോന്റെ വേലത്തരങ്ങൾ കണ്ട ഔസേപ്പച്ചന് ഏതോ ഫാൻസ് അസോസിയേഷൻ മീറ്റിംഗായാണ് അനുഭവപ്പെട്ടത്. ഫാൻസ് അസോസിയേഷൻ മീറ്റിംഗും സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് കേക്കോ ഭരണഘടനയുടെ 58 പേജിന്റെ 66 ഖണ്ഡികയിൽ കൃത്യമായി വിവരിച്ചിട്ടുള്ളതുകൊണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഔസേപ്പച്ചൻ സുചിന്തിതമായി അഭിപ്രായം പറഞ്ഞത്. ഒരു ദശാസന്ധിയിലെത്തിയാൽ കേക്കോ പിളരണമെന്നും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പറയുന്നതുവരെ കാത്തിരിക്കുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതുവരെ ഔസേപ്പച്ചനും ആ ഭരണഘടനയിൽ പിടിച്ചിരിക്കട്ടെ.